അഭിനവ ഭാരതിയിലെ പ്രസക്ത ഭാഗം ഇത്. തസ്മാത് കാവ്യേ ദോഷാഭാവ ഗുണാലങ്കാര മയത്വ ലക്ഷണേന നാട്യേ ചതുർവിധ ഭിനയരൂപേണ നിബിഡ നിജമോഹ സങ്കടത നിവാരണകാരിണ വിഭാവവാദി സാധാരണീകരണാത്മകന അഭിധാതോ ദ്വിതീയനാംശന ഭാവകത്വ വ്യാപാരേണ ഭാവ്യമാനോ രസാനുഭവ സ്മൃതാദിദ്വാല ക്ഷാണേന രജസ്മദോധു വേധേ വൈചിത്രിയ ബലാത് ദ്യുതിവിസ്താര വികാസ ലക്ഷ്മണേന രസസത്തോത്രത്ക പ്രകാശനന്ദമയ നിജ സംവിത് വിശ്രാന്തലക്ഷണനെ ബ്രഹ്മാത്സധ്വ സംവിധേന ഭോഗേന പരം ഭുജ്യതേ ഇതി. രസം അനുഭവസ്മരണാദികളിൽ നിന്ന് വിലക്ഷണമാണെന്ന് മേൽക്കൊടുത്ത വിവരണത്തിൽ നിന്നും സ്പഷ്ടമാകുന്നുണ്ട്. എവിടെയും സത്വര ജസ്ത മനസ്സുകളുടെ സമ്മേളനം ദർശിക്കുന്നത് സാഖ്യം ഭട്ട്യനായകനെ സ്വാധീനിക്കുന്നതായി കാണാം. പേജ് 315. രസഭോഗം സത്വഗുണപ്രധാനമാണ്. ഈ സമയത്ത് രജസും തമസും നിശേഷം ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല, അവ ഗൗണമായിത്തീരുന്നു എന്ന് മാത്രം. സത്വഗുണം പ്രബലമായിത്തീരുന്നുണ്ടെങ്കിലും രജസ്തമസ മനസ്സുകളിൽ ലീനമായിരിക്കുന്നത് മൂലം രസാനന്ദം ബ്രഹ്മസമാന സവിധം മാത്രമാണ്. രസാനുഭവം പ്രകാശാനന്ദമയമാകുന്നു. അത് നിജസംവിദ് വിശ്രാന്തി ലക്ഷണവുമാണ്. സഹൃദയനെ സംബന്ധിച്ചിടത്തോളം രസം സഹൃദയസിദ്ധമാണെന്ന് ഭട്ടനായകൻ സൂചിപ്പിക്കുന്നത്. ലോലടൻ്റെയും ശംഖുകൻ്റെയും അഭിപ്രായത്തിൽ രസം വിഷയസ്ഥിതമാണ്. നാട്യശാലയിൽ ഇരുന്ന് സഹൃദയൻ അതിൽ വിനോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭട്ടനായക പക്ഷത്തിൽ രസം ആസ്വാദിക മനസ്സിലാണെങ്കിൽ, സാങ്കേതികമായി പറഞ്ഞാൽ രസം ആത്മനിഷ്ഠമാണെന്ന് വാദിച്ച ആദ്യത്തെ രസവ്യാഖ്യാതാവാണ് ഭട്ടനായകൻ. അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തവാദം. അഭിനവൻ്റെ അഭിവ്യക്തവാദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരവശ്യ ഭൂമികയാണ് ഇതുവരെ പരാമർശമായ രസവ്യാഖ്യാനങ്ങൾ. രസത്തെപ്പോലും അലങ്കാരമായി കണ്ട ഒരു കൂട്ടം രൂപവ്യാധാക്കടയിൽ ദ്വനതത്വവും വന്നിറങ്ങിയ ആനന്ദവർദ്ധനൻ കാവ്യവർത്തത്തിലേക്ക് ഭാരതീയ കാവ്യ മീമാംസയെ ഉപനയിച്ചതിന് പിന്നാലെയാണ് അഭിനവൻ ഉദിച്ചുയർന്നത്. ആയുസ്സിൽ ഒരു വട്ടം മാത്രം പൂക്കുന്ന ഒരുതരം പനയുണ്ട്. ആ പൂങ്കുല അതിൻ്റെ ജന്മസാഫല്യമാണ്. പിന്നീട് ആ മരം നശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സംസ്കൃത സാഹിത്യ ചിന്തയുടെ ശിരസിൽ വിരിഞ്ഞ പൂങ്കുലയാണ് അഭിനവ സാഹിതീയ ദർശനം. പിന്നീട് ഒരിക്കലും ആ സാഹിത്യ ചിന്ത മേലോട്ടുയർന്നിട്ടില്ല. അഭിനവ ഭാരതിയും ധ്വന്യാലോക ലോചനവും എഴുതിയ കൈകളാണ് അഭിനവഗുപ്തൻ്റേത്. അഭിനവൻ്റെ അഭിവ്യക്ത വ്യാധത്തിൽ ഭട്ടനായകൻ്റെ ഭുക്തിവാദം ധ്വനതത്വത്തിൽ മൂശയിൽ പുനഃസൃഷ്ടമാകുന്നു. ഭട്ടനായകൻ്റെ അവതരിപ്പിച്ച സാധാരണീകരണ സിദ്ധാന്തത്തെയും അഭിനവൻ അംഗീകരിക്കുന്നുണ്ട്. ഭാവകത്വത്തെ അദ്ദേഹം തിരസ്കരിക്കുന്നതായും ഭോഗത്തിൻ്റെ സ്ഥാനത്ത് അഭിനവൻ പ്രതിഷ്ഠിക്കുന്നത് വ്യഞ്ജനയാണ്. അതേസമയം ഭട്ടനായക മതത്തിൽ ദ്വൈതമാണ് അന്തർധാരയായി വിളയാടുന്നത്. അഭിനവപക്ഷം അദ്വൈതത്തിലാണ് സഞ്ചരിക്കുന്നതെന്നും ഓർത്തിരിക്കേണ്ടതുണ്ട്. പേജ് 316. അഭിനവാഭിപ്രായത്തിൽ എപ്പോഴും വ്യക്തമോ അവ്യക്തമോ ആയി നിലനിൽക്കുന്നതാണ് സ്ഥായീഭാവം. രസമാകട്ടെ പ്രതീതി സമയത്ത് മാത്രമേയുള്ളൂ. സ്ഥായിക്കും രസത്തിനും തമ്മിലുള്ള വ്യതിരേകം ഇതത്രേ. രസം ഭാഗ്നാവരണ ചിദാനന്ദന വിശദീഭവിക്കുന്ന രത്യാസ്ഥായകൾ തന്നെ. ആനന്ദമയവും ജ്ഞാനരൂപവുമായ ആത്മാവിൻ്റെ തന്നെ ആസ്വാദകമാണ് രസാനുഭവം. അത് നാട്യത്തിൽ മാത്രമാണുള്ളത്. കാവ്യവും നാട്യവും തന്നെ. ലോകത്തിൽ ഇല്ലാത്തതാണ് രസം. രസസൂത്ര താല്പര്യം ഇപ്രകാരമാണ്. കഥാപാത്ര രൂപമായ നടൻ ധരിക്കുന്ന മകുടം, വസ്ത്രവിശേഷങ്ങൾ മുതലായവയിൽ നടൻ ബുദ്ധി ആച്ഛിതമായിത്തീരുന്നു. ആ പ്രതീതിയിലേക്ക് പ്രേക്ഷാത്മാതാവ് സംസ്കാരസമ്പന്നമാക നിമിത്തം അനുപ്രവേശിക്കുന്നു. വിഭാവാദിയിലൂടെ രഥ്യാച്ഛാദി ഭാവങ്ങൾ സാധാരണീകൃതാവസ്ഥയിൽ വ്യഞ്ജിക്കുകയും ശൃംഗാരാദി രസങ്ങളായ അഭിവ്യക്തമാവുകയും ചെയ്യുന്നു. വിഭാവാദികൾ നിലനിൽക്കുവോളമേ രസാഭിവ്യക്തിയും നിലനിൽക്കുക. രസികനിൽ സ്ഥായീ ഭാവങ്ങൾ വാസാനാരൂപത്തിൽ ലീനമാണ്. തന്നിമിത്തം രസാസ്വാദിത്യം ആത്മസാധ്യം തന്നെ. വിഭാവാദികൾക്കും സ്ഥായിക്കും തമ്മിലുള്ള വ്യഞ്ജക വ്യംഗ്യബന്ധമാണ് ഭാരതൻ്റെ സംയോഗമെന്നും സംജ്ഞ അർത്ഥമാക്കുന്നത്. നിഷ്പത്തിക്ക് അഭിവ്യക്തമാണെന്നർത്ഥം. നാട്യത്തിൽ അവതരിപ്പിച്ചിരുന്ന വിഭാവാദികളോട് സമ്പർക്കം മൂലം പ്രാമൃത ചിത്തസ്ഥിതമായ വാസന അഭിവ്യക്തമാവുകയും രസമന്യമാവുകയും ചെയ്യുന്നു. സഹൃദയാത്മാവിൽ തന്നെയാണ് ലോകോത്തരമായ അർത്ഥം പ്രകാശിക്കുക. രസം നിത്യമായതുകൊണ്ട് അതിന് നിഷ്പത്തിയില്ല, അഭിവ്യക്തിയേ ഉള്ളൂ. രസമല്ല, രസന എന്ന ഹൃദയ വ്യാപാരം മാത്രമാണ് നിഷ്പന്നമാകുന്നത്. രസ്യമാന്യതയാണ് രസത്തിൻ്റെ ജീവൻ. രസം പ്രമേയമല്ല, അത് ആസ്വാദന രൂപകമാകുന്നു. ആസ്വാദനകാലത്തിൽ മാത്രമാണ് അതിൻ്റെ നിലനിൽപ്പ്. ആസ്വാദനം പ്രതീതി രൂപമാണ്, ആ പ്രതീതിക്ക് വിഷയകമായി തീരുന്ന ലോകാർത്ഥനർത്ഥം. രസ്യമാന ആലക മൂലം രസമെന്ന് വ്യവഹരിക്കപ്പെടുന്നു. രസം അലൗകികമെന്നും സ്ഥായി വിലക്ഷണമാണത്. സംവേദനാത്മക ചർവണ ഗോചരമാണ് രസം. ദേശം, കാലം, പ്രാമാതാവ് എന്നീ ഭേദങ്ങളാൽ രസം നിയന്ത്രിതമല്ല. നടനിൽ രസമില്ല, രസാധനത്തിലുള്ള ഉഭയം മാത്രമാണ് നടൻ. പാത്രം മദ്യം ആസ്വദിക്കുകയില്ല. രസന സ്വയം സംവേദന രൂപമാണ്, അത് നിർവിഘ്ന പ്രതീതിയാകുന്നു. രസന ചർവണ പ്രതീതി മൂലമായ വാക്കുകൾ ആചാരം പ്രയോഗിക്കുന്നുണ്ട്. രസാനുഭൂതി പ്രക്രിയയെപ്പറ്റി അഭിനവൻ പര്യാലോചിക്കുന്നുണ്ട്. ആസ്വാദനത്തിൻ്റെ ഒന്നാം പടവ് അർത്ഥത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അർത്ഥ പ്രകാശനത്തിലൂടെ തുടർന്നാണ് സഹൃദയന് സൗന്ദര്യാനുഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം സാധാരണീകരണവും തന്മയീഭാവനവും നടക്കുന്നു. പേജ് 317. ഈ ഘട്ടത്തിലാണ് പാഠകൻ്റെയും സാമാജികൻ്റെയും അനുഭവങ്ങൾ നായിക ഭാവനയോട് ഏകീകൃതമാകുന്നത്. കാവ്യഗതമായ വിഭാവാദികളുടെ ബന്ധം നായകനോട് മാത്രമെന്ന നില നിരാകൃതമാവുകയാണ് അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം. നായകഭാവം എല്ലാവരുടേതുമായി തീരുകയാണ് അപ്പോൾ. നായകഭാവത്തിൻ്റെ സാമാജീകരണമാണ് സാധാരണീകരണം. നായകനോട് സഹൃദയൻ താതാത്മ്യം പ്രാപിക്കുന്നതിൻ്റെ സൂചകം കൂടിയാണ് സാധാരണീകരണം. ശാകുന്തളം നോക്കുക. അവിടെ ശകുന്തള ഒരു ദുഷ്യന്തൻ്റെ പ്രേയസിയായി അവശേഷിക്കുന്നില്ല. അവൾ എല്ലാവരുടെയും രതിഭാവത്തിൻ്റെ ആലംബനമായിത്തീരുന്നു. കൺവൻ ഏതൊരാളുമാണ്. ദേശകാലത്തിൽ നിന്നും കാവ്യവസ്തുവിൻ്റെ മിഥ്യാത്മതയിൽ നിന്നും വ്യക്തി സംബന്ധത്തിൽ നിന്നും ആ സന്ദർഭത്തിൽ സ്ഥായി ഭാവം എൻ്റെ പ്രക്രിയയാണ് സാധാരണീകരണം. ആ സന്ദർഭത്തിൽ സ്ഥായി ഭാവം എൻ്റേതെന്നോ അന്യൻ്റേതെന്നോ ഉള്ള തോന്നലിൽ നിന്ന് മുക്തമായിത്തീരുന്നുണ്ട്. അഹം ലോകജീവിതത്തിൽ മതിൽക്കെട്ടുകൾ സ്പഷ്ടമാക്കുന്നുണ്ട്. രസാനുഭവത്തിലാകട്ടെ അഹം മാഞ്ഞു പോകുന്നു. അനുഭവത്തിന് അവിടെ അവ്യക്തത സിദ്ധിക്കുന്നു. എലിയട്ടിൻ്റെ ഭാഷയിൽ ഇത് ഇമ്പേഴ്സണാലിറ്റി ആണ്. പക്ഷേ തന്മേനീ ഭാവം കൂടാതെ സാധാരണീകരണം സംഭവ്യമല്ല.